ശ്രീ എസ് ബിജു എഴുതിയ ലേഖനം കാൽപന്ത് കളിയല്ല ഡാറ്റ വിളയാട്ടം. 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനിയൻ ഇതിഹാസം ഡീഗോ മറഡോണ നേടിയ ദൈവത്തിന്റെ കരസ്പർശം എന്ന വിശേഷണമുള്ള ഗോൾ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. മറഡോണ കൈ തൊടുത്താണ് പന്ത് ഗോൾ വലയിലാക്കിയതെന്ന് ഇംഗ്ലണ്ട് ആരോപിച്ചുവെങ്കിലും റഫറി അത് അംഗീകരിച്ചില്ല. ആ പഴയ ഫുട്ടേജ് ഇപ്പോൾ പരിശോധിക്കുമ്പോഴും റഫറിംഗ് പിഴച്ചുവെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ആ സംഭവം ഇന്നാണെങ്കിൽ യന്ത്ര റഫറിമാർ ആ ഗോൾ അനുവദിക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇക്കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ പ്രാഥമിക റൌണ്ടിൽ നിന്ന് തന്നെ ജർമ്മനി പുറത്തായത് ഫുട്ബോൾ ആരാധകരെ കുറച്ചൊന്നുമല്ല നിരാശപ്പെടുത്തിയത്. 51 മിനിറ്റിൽ ജപ്പാൻ സ്പെയിനിനെതിരെ നേടിയ ആ വിവാദ ഗോളാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്ക് മുമ്പോട്ട് കടക്കാനാകാതെ പോയത്. അന്ന് ജപ്പാൻ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഗോൾ ശരാശരിയുടെ മികവിൽ ജർമ്മനിക്ക് അടുത്ത റൌണ്ടിലേക്ക് മുന്നേറാനാകുമായിരുന്നു. ആ മത്സരം കണ്ട ആർക്കും പ്രത്യക്ഷത്തിൽ ജപ്പാൻ ഫോർവേഡ് മിറ്റോമ പന്ത് അസാമാന്യമായ മേൽവഴക്കത്തോടെ കാൽക്കലാക്കുമ്പോൾ അത് ഫിനിഷ് ലൈൻ കടന്നതായേ തോന്നു. അദ്ദേഹം പാസ് ചെയ്ത് നൽകിയ പന്ത് ഞൊടിയിടയിൽ തനാക ഗോളാക്കി മാറ്റുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ ചൊല്ലി വൻ തർക്കങ്ങളാണ് ഉണ്ടായത്. ഫിഫ റഫറിമാർ നടത്തിയ ക്രമക്കേടാണിതെന്ന് സ്പെയിനിന്റെ മാനേജർ അടക്കം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിന്റെ ചിത്രം കാണുന്നവർക്കും കാര്യങ്ങൾ അങ്ങനെ തന്നെയേ തോന്നു. എന്താണ് ഗുഡൻസ്? നമ്മളെല്ലാം ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നത് അവരവരുടെ വീക്ഷണകോണിൽ നിന്നാണ്. ക്യാമറയിൽ പതിയുന്ന ചിത്രം ഏത് വീക്ഷണദിശയിൽ നിന്നാണോ പകർത്തുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിൽ നിന്ന് അർത്ഥം ഗ്രഹിക്കുക. ഇതിനെ ആംഗിളുകൾ എന്ന് പറയുന്നു. ജപ്പാൻ താരം ലൈനിന് പുറത്തേക്ക് പോയ പന്താണ് ഫോർവേഡ് ചെയ്തത് എന്ന് തോന്നുന്ന ആംഗിളിൽ നിന്നാണ് നാം അത് കണ്ടത്. എന്നാൽ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് പകർത്തിയ ചിത്രം പരിശോധിച്ചാൽ പന്ത് കോർട്ടിനുള്ളിൽ തന്നെയായിരുന്നു എന്ന് മനസ്സിലാകും. മത്സരം ഫിഫ പകർത്തിയാണ് നമുക്കായി അവ എത്തിക്കുന്ന ടിവി ചാനലുകൾക്കും മറ്റുമായി നൽകുന്നത്. സാധാരണഗതിയിൽ ഇതിനായി 42 ക്യാമറകളാണ് മൈതാനത്തിന്റെ വിവിധ മുക്കിലും മൂലയിലുമായി വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ പുരപ്പുറ ക്യാമറ മുതൽ ഡ്രോണും ഹെലികോപ്റ്റർ ക്യാമറയും ഒക്കെയുണ്ട്. അൾട്രാ ഹൈ ഡെഫിനിഷൻ ശ്രേണിയിൽ സൂക്ഷ്മവും കണിശവുമായ ഏകീകൃത ചിത്രീകരണ സംപ്രേഷണ മാനദണ്ഡമനുസരിച്ചാണ് ഖത്തർ ലോകകപ്പിലെ 64 മത്സരങ്ങളും ചിത്രീകരിച്ചത്. ഇതിനു പുറമെ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ ഓരോ രാജ്യത്തെ കളിക്കാരെയും ആരാധകരെയും കളിക്കളത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളെയും ഒക്കെ പകർത്തുന്ന മറ്റ് ക്യാമറകളും ഉണ്ടാകും. ഇതിൽ ഏതൊക്കെ ക്യാമറകൾ എന്തൊക്കെ കാര്യങ്ങൾ പകർത്തണമെന്നതിൽ മുൻകൂട്ടി തയ്യാറാക്കിയ കൃത്യമായ ആസൂത്രണമുണ്ട്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാവണമെന്നില്ല മറ്റു രാജ്യക്കാർ കാണുന്നത്. എല്ലാ ചോദനകളെയും തൃപ്തിപ്പെടുത്താൻ പാകത്തിലാണ് ചിത്രീകരണം. ഓരോരുത്തരും അവരവർക്കു വേണ്ടി റീമിക്സ് ചെയ്തെടുക്കും. അങ്ങനെ അളന്നുമുറിച്ച കണക്കുകൂട്ടലുകളിലൂടെയാണ് ഓരോ ചലനങ്ങളും നമുക്കായി എത്തിക്കുന്നത്. ആ പ്ലാനിൽ എല്ലാ വീക്ഷണകോണുകളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളുമുണ്ട്. ഒരുവിധം ഓർക്കസ്ട്രേഷനുള്ള ക്രിക്കറ്റിൽ നിന്നും മറ്റും വ്യത്യസ്തമായി മരുഭൂമിയിലെ മരുക്കാറ്റ് പോലെയാണല്ലോ ഫുട്ബോളിന്റെ ഒഴുക്ക്. അതിനാൽ പഴുതുകളടച്ച ഷൂട്ട് പ്ലാനാണ്. ജപ്പാൻ സ്പെയിൻ മത്സരത്തിൽ എന്ത് സംഭവിച്ചു? മേൽപ്പറഞ്ഞ പഴുതടച്ചുള്ള ക്യാമറ ആംഗിളുകളാണ് ഇത്തരം തർക്കങ്ങളിൽ മാച്ച് റഫറിമാർക്ക് തുണയാകുന്നത്. അതിനായി വീഡിയോ റഫറികളുടെ നേതൃത്വത്തിൽ ഒരു പമ്പൻ സംവിധാനം പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഖത്തറിലെ 8 സ്റ്റേഡിയങ്ങളിലായി നടന്ന മത്സരങ്ങളെല്ലാം സമർപ്പിതമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ തത്സമയം തന്നെ ദോഹയിലെ വാർ റൂമിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തി ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. വെറുതെ നഗ്ന നേത്രങ്ങളാൽ നടത്തുന്ന നിരീക്ഷണമല്ലിത്. സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് ടെക്നോളജി എന്ന സാങ്കേതിക സംവിധാനമാണ് ഇതിനായി വിന്യസിച്ചിരിക്കുന്നത്. മൈക്രോചിപ്പുകളുടെയും സെൻസറുകളുടെയും സഹായത്തോടെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. പന്ത് പാകിസ്ഥാനിയാണോ? ലോകകപ്പിൽ ഉപയോഗിക്കുന്ന അഡിഡാസ് പന്ത് പാകിസ്ഥാനിലാണോ ഉണ്ടാക്കുന്നത്? എന്നോട് ഈയിടെ ഒരു ഡോക്ടർ സുഹൃത്ത് ചോദിച്ചു. എനിക്കറിയാത്തതിനാൽ കാര്യം അന്വേഷിച്ചു. സംഗതി ഭാഗികമായി ശരിയാണ്. പാകിസ്ഥാനിലെ സിയാൽകോട്ടിലെ ഫോർവേഡ് സ്പോർട്സ് കമ്പനിയാണ് ഖത്തർ ലോകകപ്പിനായി ബ്രാൻഡ് ചെയ്ത അൽ റിഹില പന്തുകൾ നിർമ്മിച്ചത്. കളിക്കാൻ ഉപയോഗിക്കുന്ന ഉന്നത നിലവാരമുള്ള 60,000 പന്തുകളടക്കം ഏതാണ്ട് 55 ലക്ഷം പന്തുകളാണ് ഇവർ അഡിഡാസിനായി തയ്യാറാക്കിയത്. ഖത്തറിൽ പോയ നമ്മുടെ ആൾക്കാർ ലോകകപ്പ് സ്മരണയ്ക്കായി വാങ്ങിയ ഫുട്ബോളൊക്കെ മെയ്ഡ് ഇൻ പാകിസ്ഥാനായിരിക്കും. കഴിഞ്ഞ 20 കൊല്ലമായി പാകിസ്ഥാനി കമ്പനിയാണ് അഡിഡാസിന്റെ പന്ത് തയ്യാറാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവിഭക്ത ഇന്ത്യയിൽപ്പെട്ട സിയാൽകോട്ട് പന്ത് നിർമ്മാണത്തിന് പേരുകേട്ട ഇടമാണ്. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 4,30,00,000 പന്തുകളാണ് സിയാൽകോട്ട് ഉൽപ്പാദിപ്പിച്ചത്. ഇവിടുത്തെ 10 ലക്ഷം വരുന്ന ജനങ്ങളിൽ ഏതാണ്ട് 80,000 പേർ പന്ത് വ്യവസായത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. എന്നാൽ ലോകകപ്പിൽ കളിക്കാർ മാറ്റുരയ്ക്കുന്ന പന്ത് ചൈനയിൽ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും പോലെ പ്രധാന പന്ത് നിർമ്മാണ രാഷ്ട്രമാണ് ചൈനയും. അഡിഡാസ് പന്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞൻ ബിരുദൻ. എന്തിന് ചൈന? മെസ്സിയും നെയ്മറും ഒക്കെ ഉരുട്ടുന്നത് നമുക്ക് വെറുമൊരു പന്താണ്. എന്നാൽ ഇതിനുള്ളിൽ ഒരു കൗതുകം ഒളിഞ്ഞിരിപ്പുണ്ട്. വെറും 10 ഗ്രാമിൽ താഴെയുള്ള ഒരു മൈക്രോചിപ്പ് അഥവാ സ്മാർട്ട് സെൻസറാണ് ആ വിസ്മയം. ഭൌതിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കി പന്തിന്റെ കാൽക്കാര്യം ചെയ്യലിനെ ഇത് സദാ അളക്കുന്നു. കളിക്കാർ കൈയും തലയും കാലുമൊക്കെ ഉപയോഗിച്ച് പന്തുരുട്ടുമ്പോൾ അതിന്റെ ഓരോ സൂക്ഷ്മ ചലനങ്ങളും ഉള്ളിലിരിക്കുന്നയാൾ അളന്നും ഗണിച്ചുമൊക്കെ അത് ഗ്രഹിക്കുന്നു. പന്തിന്റെ ചലനം, വേഗം എന്നിവയൊക്കെ അത് കൃത്യമായി അളക്കും. ഫുട്ബോൾ ആണെങ്കിലും 86-ൽ മറഡോണയുടെ മേൽ ആരോപിച്ചതുപോലെ ചിലപ്പോൾ കളിക്കാർ അതിനെ ഹാൻഡ്ബോൾ ആക്കാറുണ്ട്. ത്രോ പോലുള്ള അനുവദനീയമായ സന്ദർഭങ്ങളിൽ ഒഴിച്ചാൽ ഗോളിക്കല്ലാതെ മറ്റുള്ളവർക്ക് പന്ത് കൈകൊണ്ട് തൊടാൻ നിയമം അനുവദിക്കുന്നില്ല. കൈയിൽ തൊട്ടതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും പതിവുമാണ്. റഫറിമാർക്ക് ഇതൊക്കെ എപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോഴാണ് വീഡിയോ റഫറിമാർ രംഗത്തു വരുന്നത്. അവർ വിവിധ ക്യാമറകളുടെ ക്ലോസപ്പ് ഷോട്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നിഗമനങ്ങളിലെത്തുന്നതും തർക്കങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നതും. അതുക്കും മേലെ, എന്നാൽ തർക്കങ്ങളോ പരാതികളോ ഉണ്ടായില്ലെന്ന് പറഞ്ഞ് പിഴവ് തെറ്റല്ലാതാകുന്നില്ല. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. ലക്ഷ്മണരേഖ സീത ലംഘിക്കുന്നത് രാമൻ ഉടൻ അറിഞ്ഞിരുന്നെങ്കിൽ രാവണന്റെ സീതാപഹരണം തടയാൻ കഴിഞ്ഞേക്കുമായിരുന്നു. അതിലൂടെ ലങ്കാനഗരത്തിനുള്ള നാശം പോലും ഒഴിവാക്കാൻ കഴിഞ്ഞേക്കുമായിരുന്നു. കാൽപന്തിന്റെ മിക്ക പ്രവർത്തനങ്ങളും നിരീക്ഷിച്ച് രേഖപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല, സീമാലംഘനം അപ്പപ്പോൾ ബന്ധപ്പെട്ടവരെ ജാഗ്രതപ്പെടുത്താനും ലോകകപ്പിലെ സെൻസറുകൾക്ക് കഴിയുന്നു. പലപ്പോഴും വീഡിയോ റഫറിയും സംഘവും ഇത്തരം അലർട്ടുകളിലൂടെയാണ് നിയമലംഘനം അറിയുന്നത് തന്നെ. സ്പർശനമളക്കുന്ന ആക്സിലറോമീറ്റർ, ചുഴറ്റലളക്കുന്ന ഗൈറോസ്കോപ്പ് എന്നിവയെല്ലാം ഈ സൂക്ഷ്മ സെൻസറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അടിയുടെ വേഗം, ദൂരം, സ്പർശം, ചുഴറ്റൽ എല്ലാം ഈ വിധം സെൻസറിലെ ഇനിഷ്യൽ മെഷർമെന്റ് യൂണിറ്റ് അളക്കുന്നു. ഫുട്ബോൾ പോലുള്ള ഒരു വേഗക്കളിയിൽ ഈ അളക്കലിനെ എത്രയും പെട്ടെന്ന് കൈമാറ്റം ചെയ്യണം. അതിനുതകുന്ന അൾട്രാ വൈഡ് ബാൻഡിലുള്ള വയർലെസ് റേഡിയോ സാങ്കേതിക വിദ്യയും ഈ സെൻസറുകളിൽ ബന്ധിതമാണ്. 10 സെന്റിമീറ്ററിൽ താഴെയുള്ള സൂക്ഷ്മ സ്ഥലങ്ങളിലെയും വിവരങ്ങൾ ഫുട്ബോളിലെ സെൻസർ അളന്നയക്കുന്നു. അതും ശരവേഗത്തിൽ. നിമിഷത്തിന്റെ 500-ൽ 1 ഇടവേളകളിൽ ഈ ആശയവിനിമയം നടക്കുന്നു. സാധാരണ ടെലിവിഷൻ ഉപഗ്രഹ സംപ്രേഷണത്തിലും ഒപ്റ്റിക്കൽ ട്രാക്കിംഗിലും നിമിഷത്തിൽ 50 ഫ്രെയിം അഥവാ നിമിഷത്തിൽ 50 തവണയുടെ വേഗത മാത്രമേ ഉള്ളൂ എന്നറിയണം. സാങ്കേതിക തികവിന്റെ വിസ്മയമായതിനാലാകും ഇത് സജ്ജമാക്കിയ ചൈനീസ് കമ്പനിയുടെ പേര് അഡിഡാസ് വെളിപ്പെടുത്തിയിട്ടില്ല. മുകളിലൊരുത്തൻ എല്ലാം കാണുന്നുണ്ട്. കളിത്തറയിൽ നിന്നുള്ള വിവരമണക്കൽ പോലെ തന്നെ മൈതാനത്തിന് മുകളിലും സമാന സംവിധാനമുണ്ട്. മത്സരം പകർത്താൻ ഉപയോഗിക്കുന്ന 48 ക്യാമറകൾക്ക് പുറമെ 12 പ്രത്യേക ട്രാക്കിംഗ് ക്യാമറകളും മൈതാനത്തുണ്ട്. ഒരു പന്തിനായി 22 കളിക്കാർ ശീഘ്രവേഗത്തിൽ കടിപിടി കൂടുന്ന കാൽപന്ത് കളിയിൽ ഫൌളിംഗ് പതിവാണ്. റഫറിമാർ ഇടപെട്ട് ശാന്തരാക്കുകയും ചില വേളകളിൽ മഞ്ഞക്കാടും ചുവപ്പ് കാർഡും കാട്ടി ശിക്ഷ വിധിക്കലുമൊക്കെ പതിവാണ്. ഇതിൽ പിഴവും പക്ഷപാതിത്വവും ആരോപിച്ച് കയ്യാങ്കളികളും ചുരുക്കമല്ല. മനുഷ്യനേത്രങ്ങൾക്കും എന്തിന് സാധാരണ ക്യാമറകൾക്കു പോലും ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട്. ഇവിടെയാണ് സ്റ്റേഡിയത്തിലെ മച്ചിലിരിക്കുന്ന ട്രാക്കിംഗ് ക്യാമറകളുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നത്. ഓരോ കളിക്കാരുടെയും ശരീരത്തിലെ 29 ഭാഗങ്ങളുടെ ചലനവും സ്ഥാനവും അവ രേഖപ്പെടുത്തുന്നു. നിമിഷത്തിൽ 50 തവണ അത് തത്സമയം കൈമാറുകയും ചെയ്യുന്നു. എപ്പോഴൊക്കെ അത് അനുവദനീയമായതിന് അപ്പുറമുള്ള അളവിലേക്ക് കടക്കുന്നുവോ അപ്പോഴൊക്കെ ഉപകരണത്തിലെ നിർമ്മിത ബുദ്ധി സംവിധാനം വാർ റൂമിലേക്ക് ജാഗ്രതപ്പെടുത്തും. കളിക്കാർ ഓഫ്സൈഡ് കളിക്കുന്നതും കണ്ടുപിടിക്കുന്നതും ഈ സംവിധാനത്തിലാണ്. മാത്രമല്ല മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡുമൊക്കെ ആർക്കൊക്കെ നൽകണമെന്നുവരെ ഈ യന്ത്രൻ നിർദ്ദേശിക്കുന്നതിൽ എത്തിനിൽക്കുന്നു കാര്യങ്ങൾ. സാധാരണഗതിയിൽ റഫറിയോ സാധാരണ ക്യാമറയോ അവർ പ്രതിഷ്ഠിതരായ വീക്ഷണകോണിൽ നിന്ന് ഇത് സൂക്ഷ്മമായി വിലയിരുത്തണമെന്നില്ല. എന്നാൽ ട്രാക്കിംഗ് ക്യാമറകൾ മെച്ചപ്പെട്ട രീതിയിൽ ഓഫ്സൈഡ് ലൈനുകളും അടയാളപ്പെടുത്തുന്നു. വീഡിയോ റഫറിമാർക്ക് കിട്ടുന്ന മെഷീൻ അലേർട്ടിൽ നിന്ന് അവർ അപ്പോൾ തന്നെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ക്യാമറകൾ പരിശോധിക്കും. മൈതാനത്ത് മത്സരം പകർത്തുന്ന ക്യാമറകളിൽ ഹൈസ്പീഡ്, സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ ക്യാമറകളുണ്ട്. ആവശ്യാനുസരണം അത് നിരീക്ഷിച്ച് നിലപാട് റഫറിയെ ഹെഡ്സെറ്റിലൂടെ അറിയിക്കും. ഇതെല്ലാം ഞൊടിയിടയിലാണ് നടക്കുന്നതെന്ന് അറിയണം. ശരാശരി 70 സെക്കൻഡിലാണ് വിവര കൈമാറ്റം. സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംവിധാനത്തിലൂടെ വേണമെങ്കിൽ റഫറിക്കും ഇത് വീണ്ടും വിലയിരുത്താം. ഇക്കാര്യങ്ങൾ വാർ റൂമിൽ നിന്ന് മാധ്യമങ്ങൾക്കും സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിലേക്കും അപ്പോൾ തന്നെ കൈമാറാൻ സംവിധാനമുണ്ട്. നിയുക്ത ഫിഫ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമാണ് മാധ്യമങ്ങളിലെ കളിവിശാരദന്മാർ പ്രേക്ഷകർക്കു മുന്നിൽ വെളിപ്പെടുത്തുന്നത്. മൈതാനത്തിലെ കാണികൾക്കും ഇത് ആവർത്തിച്ചു കാണിച്ചു കൊടുക്കുന്നത് സൂക്ഷ്മ കാഴ്ചാനുഭവം നൽകും. മൈതാനങ്ങളിലെ പക്ഷം തിരിഞ്ഞുള്ള കയ്യാങ്കളിയും കലാപവും ഒഴിവാക്കാനും ഇത് സഹായിക്കും. ഫുട്ബോളിലെ സെൻസറും മൈതാനത്തിലെ ട്രാക്കിംഗ് ക്യാമറയും അളക്കുന്ന വിവരങ്ങൾ എക്സ് വൈ ഇസഡ് ആക്സിസിൽ സാഖ്യരൂപത്തിൽ ഗണിക്കുന്നു. അതിനെ കമ്പ്യൂട്ടർ ആൽഗുരിതം തത്സമയം തന്നെ മാപ്പിംഗായും ആനിമേഷനായും ദൃശ്യവൽക്കരിക്കുന്നു. ഇത് റഫറിമാർക്കും മാച്ച് ഒഫീഷ്യൽസിനും പെട്ടെന്ന് നിഗമനത്തിലെത്താൻ സഹായിക്കുന്നു. മാത്രമല്ല അത് സ്റ്റേഡിയം ബിഗ് സ്ക്രീനിനും തത്സമയ സംപ്രേഷണത്തിനും കൈമാറുകയും ചെയ്യുന്നു. എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യാനും അത് എളുപ്പത്തിൽ തിരിച്ചു വിളിക്കാനും പാകത്തിലാണ് ഫിഫയുടെ ഈ സോഫ്റ്റ്വെയർ ആൽഗുരിതം തയ്യാറാക്കിയിരിക്കുന്നത്. വരുംകാലം ഓരോ കളിയെയും കളിക്കാരനെയും പല തലങ്ങളിൽ വിലയിരുത്താനും താരതമ്യം ചെയ്യാനും പഠിക്കാനും തിരുത്താനും ബദൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുമൊക്കെയുള്ള അക്ഷയ ഖനി കൂടിയാണ് ഇത്. ഒപ്പം നമ്മുടെ ചലനങ്ങളും നീക്കങ്ങളും സൂക്ഷ്മത്തിൽ അളന്ന് നമ്മുടെ സ്വകാര്യത കവർന്നെടുക്കും എന്നൊരു മറുപുറം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും യന്ത്രനിരീക്ഷണം പിണങ്ങുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മനുഷ്യ നിഗമനങ്ങളിലേക്ക് മടങ്ങാൻ ഫിഫ നിയമം അനുശാസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുടിലതകളെ മറികടക്കാൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനും പെട്ടെന്ന് പറ്റുമെന്ന് കരുതാനാകില്ല. സാങ്കേതിക കുടമാറ്റത്തിന്റെ ജാലവിദ്യ. ഇന്ത്യ ലോകകപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും ഖത്തറായതിനാൽ നാം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഫുട്ബോൾ ദൈവങ്ങളെ കാണാൻ ദോഹയിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് രസിക്കും വിധം പ്രത്യേക ഫീഡ് നമ്മുടെ ചാനലുകളിൽ ഫൈനൽ മിക്സിൽ നൽകാൻ വകുപ്പുണ്ട്. ഇപ്പോഴല്ലെങ്കിലും അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന 2026 അടുത്ത ലോകകപ്പിൽ ആ വിധമൊക്കെ കാണാൻ നമുക്കാകും. ഇപ്പോൾ കാനഡയിലേക്ക് ഒഴുകുന്ന നമ്മുടെ യൂത്തം അവിടെ ചെറുപൂരങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. എന്നാൽ ഖത്തറിലെ മലയാളികളുടെ സ്ഥാനം അവിടെ മെക്സിക്കൻ വംശജർക്കായിരിക്കും. അമേരിക്കൻ ഗ്യാലറികളിൽ ഫുട്ബോൾ ഹരമില്ലാത്ത അമേരിക്ക ഇത്തവണ ചെറുപ്പക്കാരുടെ പടയുമായാണ് ഖത്തറിലെത്തിയത്. നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് പ്രാഥമിക റൌണ്ടിൽ തന്നെ അവർ പുറത്തായി. എന്നാൽ ഈ ചെറുപ്പക്കാരെ 4 വർഷത്തിനുശേഷം മികച്ച ടീമായാകും സ്വന്തം നാട്ടിൽ അവരെ ലോകകപ്പിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക നന്നായി കളിക്കേണ്ടത് രാജ്യ താൽപര്യത്തിനേക്കാൾ കൂടുതൽ അമേരിക്കൻ മാധ്യമ കോർപ്പറേറ്റുകളുടെ ആവശ്യമാണ്. വികേന്ദ്രീകൃത വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള പടക്കോപ്പുകളൊക്കെ അവർ ഒരുക്കും. സാങ്കേതികവിദ്യയുടെ പരിണാമവേഗം കണക്കുകൂട്ടിയാൽ നമ്മുടെ താൽപര്യങ്ങളെ സ്വയം മനസ്സിലാക്കിയുള്ള ചോദിക്കാതെ തന്നെ അത്തരം വ്യക്തിഗത ഫീഡുകൾ അടുത്ത ലോകകപ്പാകുമ്പോഴേക്കും കൃത്രിമബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ആൽഗുരിതങ്ങൾ പകർന്നു നൽകേണ്ടതാണ്. മാത്രമല്ല പ്രേക്ഷകർക്കും ഈ പരിശോധനാ പ്രക്രിയയിൽ പങ്കാളിയാകാം. ക്രൌഡ് സോഴ്സിംഗിന്റെയും ക്ലൌഡ് കമ്പ്യൂട്ടറിംഗിന്റെയും ഇക്കാലത്ത് നമ്മുടെ എല്ലാം പങ്കാളിത്തം പരിശോധനയിൽ വരാം. ഖത്തറിൽ ലോകകപ്പ് സുരക്ഷ ഒരുക്കുന്നതിനായി 15,000 ക്യാമറകളാണ് വിന്യസിച്ചത്. ഇതിനു പുറമെയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ മൊബൈൽ ക്യാമറകൾ. ഇതിനൊപ്പം കൃത്രിമ ഉപഗ്രഹങ്ങളും വിവിധതരം സെൻസറുകളും ഒക്കെ നൽകുന്ന വിവരങ്ങളും ചിത്രങ്ങളും. മത്സരം നടക്കുന്നിടത്തുനിന്ന് കാലങ്ങൾ അകലെയുള്ള വിദൂര സ്ഥലങ്ങളിലിരിക്കുന്ന മനുഷ്യരും കമ്പ്യൂട്ടറുകളും റോബോട്ടുകളുമൊക്കെ തത്സമയം വിശകലനം ചെയ്യും. ഖത്തറിലെ സാങ്കേതിക ആശയവിനിമയ വിദ്യയുടെ ചെറുപൂരങ്ങളാകില്ല അമേരിക്കയിലിറങ്ങിയിറാൻ പോകുന്നത്. ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും ട്വിറ്ററും ഡിസ്നിയും ഒക്കെ അതിനുള്ള ഒരുക്കങ്ങൾ എന്നേ തുടങ്ങിയിട്ടുണ്ടാകും. മാത്രമല്ല വിർച്വൽ സ്റ്റേഡിയം എന്ന വിസ്മയം സോണിയും മാഞ്ചസ്റ്റർ സിറ്റിയും അവരുടെ ഇത്തിഹാസ് സ്റ്റേഡിയത്തിൽ ഒരുക്കി വരികയാണ്. തീർച്ചയായും അതിന്റെയൊക്കെ പ്രതിഫലനം അടുത്ത ലോകകപ്പിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാകും. ആശയവിനിമയത്തിലെ വർണ്ണരാജിയുടെയും കരവിരുതിന്റെയും കൌതുകങ്ങളുടെയും അമേരിക്കൻ കുടമാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാം.